الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാസം തോറും നടന്നു വരുന്ന നമ്മുടെ ദുറൂസുൽ ഇൽമിയ്യ വൈജ്ഞാനിക ദർസുകൾ വിവിധ ജില്ലകളിൽ വെച്ച് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കുറേ പഠിതാക്കൾ എല്ലാ ക്ലാസുകളിലും സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. ജില്ലകൾ മാറിയാലും സ്ഥലം മാറിയാലും അവർക്ക് പ്രശ്നമല്ല. എന്നാൽ വേറെ ചില ആളുകൾ ചില ദർശകൾക്ക് വരും, ചില ദർശകൾക്ക് വരില്ല, അങ്ങനെയുള്ളത്. ഏതായിരുന്നാലും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുള്ള അദ്-ദുറൂസുൽ മുഹിമ്മ ലിആമ്മത്തിൽ ഉമ്മ എന്ന പുസ്തകത്തിന്റെ വിവരണമാണ്. ആ പുസ്തകത്തിന് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ദാവൂദ് അൽ ഫായിസ്, അതായത് സൗദിയിലെ ഹൈഅത്തുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമായിട്ട് ഒരു മന്ത്രാലയം തന്നെ ഉണ്ട് സൗദി അറേബ്യയിൽ. അതിൽ ജുൽഫിയിലുള്ള മക്തബിലെ റയീസായ അബ്ദുൽ അസീസ് ബിൻ ദാവൂദ് അൽ ഫായിസ് എന്ന പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ ഗ്രന്ഥത്തിന് എഴുതിയിട്ടുള്ള ഒരു വിശദീകരണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ വിശദീകരണ ഗ്രന്ഥത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര് അൽ അഹ്കാമുൽ മുഹിമ്മ അല ദുറൂസുൽ മുഹിമ്മ ലിആമ്മത്തിൽ ഉമ്മ. അപ്പൊ അദ്-ദുറൂസുൽ മുഹിമ്മ ലിആമ്മത്തിൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിന് അതിൽ അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയതാണ് ആ പുസ്തകത്തിന്റെ വിശദീകരണം. ഇത് നമ്മൾ പല ക്ലാസ്സുകളിലായി എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ക്ലാസ് അദ്-ദർസുൽ അവ്വൽ കണ്ടോ, അദ്-ദർസുൽ അവ്വൽ ഏഴാമത്തെ പേജില്, മറ്റദ്ദേഹത്തിന്റെ മുഖദ്ദിമയാണ്. വളരെ ചെറുതെങ്കിലും ഒരുപാട് ഇൽമുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സാധാരണക്കാരനെ ഉദ്ദേശിച്ചുള്ള ഗ്രന്ഥമാണിത്. അദ്-ദുറൂസുൽ മുഹിമ്മ എന്ന് പറഞ്ഞാൽ പ്രധാന പാഠങ്ങൾ, സുപ്രധാന പാഠങ്ങൾ, ലിആമ്മത്തിൽ ഉമ്മ, ഈ സമുദായത്തിലെ പൊതുജനങ്ങൾക്കുള്ള, മുസ്ലിം പൊതുജനങ്ങൾക്കുള്ള സുപ്രധാന പാഠങ്ങളാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ ഗ്രന്ഥം. ആ അദ്-ദർസുൽ അവ്വൽ കണ്ടില്ലേ മേലെ? ആ നിങ്ങൾ ഇത് പ്രിന്റ് ആണ്, നിങ്ങളത് നെറ്റ് കോപ്പിയാണ് അതിൽ വെച്ച്. അദ്-ദർസുൽ അവ്വൽ ഒന്നാമത്തെ പാഠം സൂറത്തുൽ ഫാത്തിഹ, വമാ അംകന മിൻ ഖിസാരി സൂർ മിൻ സൂറത്തി സൽസല ഇലാ സൂറത്തിൻ നാസ് തൽഖീനൻ വതസ്ഹീഹൻ ലിൽഖിറാഅ വതഹ്ഫീളൻ വശർഹൻ ലിമാ യജിബു ഫഹ്മു. സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹയും പിന്നെ താഴെ ദുസിലുള്ള സൂറത്ത് സൽസലത്ത്, ഏതാ സൽസലത്ത്? ഇദാ സൽസലത്ത് മുതൽ താഴെ സൂറത്തുൻ നാസ് വരെയുള്ള ചെറിയ സൂറത്തുകൾ, അതായത് നമ്മുടെ സാധാരണ നമസ്കാരത്തിൽ ഓതുന്ന 14 സൂറത്തുകൾ. ഈ 14 സൂറത്തുകളും സൂറത്തുൽ ഫാത്തിഹയും തൽഖീനൻ, തൽഖീനൻ എന്നാണ് ഓതി കേൾപ്പിക്കുക, തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയുന്ന ഒരാളെ ഓതി കേൾപ്പിക്കുക, വതസ്ഹീഹൻ എന്നിട്ട് അതിലുള്ള തെറ്റുകൾ തിരുത്തുക, ലിൽഖിറാഅ, വതഹ്ഫീളൻ എന്നിട്ട് ഈ 14 സൂറത്തും ഹിഫ്ളാക്കുക, വശർഹൻ ലിമാ യജിബു ഫഹ്മുഹു, അതിൽ നിന്ന് മനസ്സിലാക്കൽ നിർബന്ധമായ ആ ആയത്തുകളുടെയൊക്കെ ഷറഹും. ഇതാണ് ഒന്നാമത്തെ പാഠം. ഈ പാഠം ഇപ്പോ നമ്മുടെ സഹോദരൻ നിയാഫ് ഓൺലൈനായിട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ 14 സൂറത്തും ഹിഫ്ളുള്ളവർ കയ്യൊന്തിക്കാം? സൂറത്ത് സൽസലത്ത് മുതൽ നാസ് വരെ നോക്കണം അല്ലേ, ഉണ്ടോന്ന്. ആ അപ്പൊ അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പാഠം. പിന്നെ അത് തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയും എന്ന് ധൈര്യമായി പറയാൻ കഴിയുന്ന ആളുകൾ ആരാണ്? 50%. തജ്വീദ് അനുസരിച്ച് ഓതുകയും ഓത്തറിയുന്ന ഒരാളെടുത്തുനിന്ന് അത് ഓതി പഠിക്കുകയും ചെയ്ത ആളുകളൊന്നും കയ്യൊന്നില്ല. പള്ളി തന്ന മൂപ്പര് മാത്രമേ ഉള്ളൂ, 2. ഇതാണ് നമ്മളെ കുറവ്. നമുക്ക് വലിയ വലിയ പരിപാടികളുണ്ട്, ആയിരങ്ങൾ പങ്കെടുക്കുന്ന, ആയിരങ്ങൾ ഞെട്ടിക്കുന്ന പരിപാടി ഉണ്ട്. നിസ്കാരത്തിൽ ഓതുന്ന സാധാരണ സൂറത്ത് വരെ തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിഞ്ഞൂടാ. ഇതാരോടെ നമ്മൾ പറഞ്ഞു, എവിടെ നമ്മൾ നിൽക്കുന്നത്? ഒന്നാമത്തെ പാഠ ശേഖ് കൊടുത്തതാ. അപ്പൊ അതുകൊണ്ട് അതായിരിക്കണം ഇനി നമ്മൾ ഒന്നാമത്തെ പരിപാടി. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചാലും എപ്പ ചോദിച്ചാലും പറയും, അത് മൗലവി ചെറുപ്പത്തിൽ എന്റെ അപ്പ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ ഇപ്പാക്ക് സുഖമില്ലാണ്ടായി, പൊണ്ണന്മാരെ കെട്ടിക്കാണ്ടായി, ഞാൻ മദ്രാസ് പോണ്ടിയത്ത് കോയമ്പത്തൂർ, ഇങ്ങനെ പറയും പായേരം. എന്ത് പഠിക്കാതൊക്കെ മൂപ്പർക്ക്? എന്തോ നിങ്ങൾ ഓതാൻ പഠിച്ചില്ലാന്ന് ചോദിച്ചാൽ അതിന്റെ ന്യായീകരണം, അത് എത്ര കൊല്ലായി പറഞ്ഞത് കേട്ട് മടുത്ത് നിങ്ങളത് പറയരുത്. നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ എന്ത് സാഹചര്യം ഉണ്ടാകട്ടെ, അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു എഴുതറില്ല, എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യാം? ഞാനടക്കം മദ്രസീന്നത്തെ ജീവിതമനുസരിച്ച് കേന്ദ്രമിനെ മത ഓതി പഠിപ്പിക്കപ്പെട്ട ആളല്ല. നമ്മളെ മദ്രസ അധ്യാപകനായപ്പോ കുറച്ച് സ്വന്തം പഠിച്ചു എന്നല്ലാതെ, നമ്മളെ മദ്രസയിൽ വെച്ച് ഓതി പഠിപ്പിക്കും, പക്ഷേ പഠിപ്പിക്കുന്നതിന്റെ തജ്വീദ് നേരെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പഠിക്കുന്ന ആളുകളെ സ്ഥിതി പറയേണ്ടതില്ലല്ലോ. അല്ല, തജ്വീദിന് നമ്മളൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. എനിക്കറിയാം ജാമിയിൽ നമ്മൾ പഠിക്കുമ്പോ അബ്ദുസ്സലാം സല്ലവി പറയാറുള്ളത് തജ്വീദൊക്കെ ജൂതന്മാരുണ്ടാക്കിയ, കേട്ടിട്ടില്ലടാ നിക്കരിക്കാൻ തന്ന, എന്തിനാ അങ്ങനെ മുള്ളു മൂപ്പര് കളിയാക്ക? ഖുർആന്റെ അർത്ഥത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയതാണ് തജ്വീദ്. ആരുടെ അഭിപ്രായം? സുല്ലമിന്റെ അഭിപ്രായം. അത് കേട്ട് പഠിച്ച ആളുകൾ ഇങ്ങനെ തജ്വീദ് നോക്കുമോ? അങ്ങനെ തജ്വീദ് നോക്കണം, ഓതിയാ മതി എന്നാണ് മൂപ്പര വാദം. അപ്പൊ അത് മുജാഹിദുകളിൽ കുറെ ആളുകളെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് നമ്മളെ ആളുകൾക്ക് പലർക്കും എന്തില്ല, തജ്വീദിന്റെ പ്രാധാന്യം തീരെ അറിഞ്ഞുകൂടാ. അവിടെ തജ്വീദ് അനുസരിച്ച് ആളുകൾ ഓതി പഠിച്ചിട്ടില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? തജ്വീദ് അനുസരിച്ച് ഒരാളെ ഓതി പഠിക്കണം. നിങ്ങളടുത്ത് ഏത് മൗലവിനെ നിങ്ങൾക്ക് കിട്ടണോ, തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയുന്ന ഒരു പണ്ഡിതന്റെ അടുത്തുനിന്ന് നിങ്ങൾ നിങ്ങളെ സമയം പോലെ സുബൈക്കോ ഇശാക്കോ മഗരിബിനോ അയാളേക്ക് നിങ്ങൾ തയ്യപ്പോ എനിക്ക് ഇങ്ങനെ ഓതി പഠിക്കണം എന്നുണ്ട്, നിസ്കാരത്തിൽ ഓതുന്ന സുഹൃത്തെങ്കിലും ഒന്ന് ഓതി പഠിക്കണം എന്നുണ്ട്, നിങ്ങളൊന്ന് ഓതി തരണം എന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പോയിട്ട് നിങ്ങൾ ഓതി പഠിക്കണം. മനസ്സിലായില്ലേ? നമ്മളെല്ലാരും പഠിക്കണം. ആദ്യം ഫാത്തിഹ സൂറത്ത് പഠിക്കുക. ഞാൻ മസ്ജിദ് നബവിയിൽ പോയപ്പോയി, കുറേ ഒരു 10-15 ദിവസം ഞാൻ മദീനത്തുണ്ടായിരുന്നു. അപ്പൊ എന്റെ മകള് അവിടെ താമസിച്ചിട്ടുണ്ട്. മകളുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് കൊണ്ടോട്ടിക്കാരനായ ഒരാള്. അദ്ദേഹം ഹോസ്പിറ്റലില് ഒരു എക്സ്റേ ടെക്നീഷ്യൻ ആണ്. അദ്ദേഹം ഒരു മുസ്ലിയാരെ മകനാണ്. അപ്പൊ കുറച്ച് തജ്വീദൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് മസ്ജിദ് നബവിയിൽ കുറെ ഹൽക്കകളുണ്ട് സുബൈക്കേക്ക്. അതിൽ കുറെ ഹൽക്കകൾ ഫാത്തിഹ സൂറത്ത് മാത്രം പഠിപ്പിക്കുന്ന ഹൽക്കാണ്. ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കും അല്ലെങ്കിൽ വന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഓതാൻ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്കും ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുക. അപ്പൊ അതില് ഉസ്താദിന്റെ അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഉസ്താദാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഫാത്തിഹ സൂറത്ത് ഓതുന്നതിൽ 100 തെറ്റുകൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. 100 തെറ്റുകൾ ആളുകൾ പരന്ന് ലോകം മുഴുവനുള്ള തെറ്റുകൾ. അപ്പൊ അതിന് അതുവരെ ഓതാൻ ദിവസങ്ങളോളം ഇരുന്ന ആളുകൾ പഠിക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് എങ്ങനെ തെറ്റുകൂടാതെ ഓതുക? നിത്യജീവിതത്തിൽ ഒരുപാട് ഓന്ന സൂറത്തല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ആദ്യം തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിക്കുക. പിന്നെ പിന്നെന്ത് ചെയ്യാം? ഈ താഴെ സൂറത്തുകള്, ചെറിയ സൂറത്തുകള് ഓതാൻ പഠിക്കുക. അങ്ങനെ നമ്മൾ ഓതി പഠിക്കലാണ് ഒന്നാമതായി നമ്മൾ വേണ്ടത് എന്നാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. ഇത് നമ്മള് ഓൺലൈനിൽ ക്ലാസ് നടക്കുന്ന എത്ര സൂറത്തെത്തി? നിയാസിന്റെ ഫലക്ക്. ഫാത്തിഹ കഴിഞ്ഞു, നാസ് കഴിഞ്ഞു, അല്ല നാസ് കഴിഞ്ഞു, ഫലക്ക് കഴിഞ്ഞു. പക്ഷെ അത് ഓൺലൈനിൽ കേട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തുള്ള ഒരാളേക്ക് ഒന്ന് ഓതി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓതി പഠിച്ചതിന് ശേഷമാണ് അതിന്റെ അർത്ഥം ശരിക്കും പഠിക്കും. ഓർത്തൊന്നും പഠിച്ചാൽ നമ്മളെ അർത്ഥം പഠിച്ചാൽ മതി, എന്നേടത്ത് നമ്മൾ എത്താൻ പാടില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് ഷേഖ് ഇബ്നു ബാസ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അതിപ്പോ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്ത നിസ്കാരമില്ല എന്നുള്ള ഹദീസ് മുതൽ എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദർസ് സാനി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദ റസൂലുള്ളാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന സാക്ഷ്യവചനം ഷഹാദത്ത് കലിമ ബി ശർഹി മഅനിഹ മഅ ബയാനി ശുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാ, അതിന്റെ മഅന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലിന്റെ അർത്ഥം ശരിക്ക് പഠിക്കുക, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ശുറൂത്തുകൾ വിവരിക്കുക. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലയുടെ ശുറൂത്തും അതിന്റെ അർക്കാനും, ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ലാ മുസ്തഹിഖ ലിൽ ഇബാദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരും തന്നെ ഇല്ല. അപ്പൊ ലാ ഖാലിക ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ റാജിക ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ സത്യനിഷേധികൾ മക്കത്തെ ഖുറൈശികൾ അവര് അള്ളാഹു ഖാലിക്കാണ് റാജിക്കാണ് എന്നൊക്കെ അംഗീകരിച്ചിരുന്നു, പക്ഷെ അള്ളാഹു മാത്രമാണ് ഇലാഹി എന്നത് അവര് അംഗീകരിച്ചിരുന്നില്ല. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ട് റുക്നുകൾ, ഒന്ന് ലാ ഇലാഹ, രണ്ടാമത്തേത് ഇല്ലല്ലാ, ഒന്ന് നഫിയും ഒന്ന് ഇസ്ബാത്തും. ഇവിടെ വളാഞ്ചേരി വെച്ചല്ലേ നമ്മൾ ശുറൂത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലാസ് എടുത്ത്, എവിടെ മുത്തൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷുറൂത്ത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, അത് നിങ്ങൾ കേൾക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷുറൂത്തുകൾ ഇതിൽ തന്നെ കാണാം. അൽ അവ്വൽ അമ്മാ ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ടോ, കുറച്ചുകൊണ്ട് മറിച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷുറൂത്തുകൾ നിബന്ധനകൾ കണ്ടോ എട്ടാമത്തെ പേജില. ആ അൽ ഇൽമുൽ മുനാഫീ ലിൽ ജഹിൽ, ഒന്നാമത്തെ ഷർത്ത് അതാണ്, ജഹിലിനെ നീക്കുന്ന തരത്തിലുള്ള ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള കൃത്യമായ അറിവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹിന്റെ അർത്ഥം എന്താണ്, ലാ ഇലാഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ഇല്ലല്ലാഹോടുള്ള താല്പര്യം എന്താണ്, ഇതൊക്കെ ശരിക്കും അറിയുക. വൽ യഖീൻ അൽ മുനാഫീ ലിശ്ശക്ക്, സംശയത്തെ നീക്കുന്ന തരത്തിലുള്ള യഖീൻ, ഉറപ്പായ അറിവ്, രണ്ടാമത്തെ ഷർത്ത് യഖീനാണ്. മൂന്നാമത്തേത് അൽ ഇഖ്ലാസ് അൽ മുനാഫീ ലിശ്ശിർക്ക്, ഷിർക്കിന്റെ നേർ വിപരീതമായ ഇഖ്ലാസ്. ഇഖ്ലാസ് വസ്സിദ്ഖ്, അത് കുഴപ്പമില്ല, കബൂലത്തിൽ അവസാനം വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കുഴപ്പമില്ല, വരുന്നായി. വസ്സിദ്ഖ് അൽ മുനാഫീ ലിൽ കദിബ്, കദിബിന്റെ നേർ വിപരീതമായ സിദ്ഖ്, സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുക. അൽ മുഹബ്ബ അൽ മുനാഫിയ ലിൽ ബുഗ്ൽ, ബുഗ്ലിന്റെ നേരെ വിപരീതമായ മഹബ്ബത്ത്. പിന്നെ അൽ ഇൻഖിയാദ് അൽ മുനാഫീ ലിൽ തർക്ക്, ഉപേക്ഷിക്കുക ഒഴിവാക്കുക എന്നതിന്റെ നേർ വിപരീതമായ ഇൻഖിയാദ്, കീഴടങ്ങുക. പിന്നെ വൽ ഖബൂൽ അൽ മുനാഫീ ലിൽ റദ്, സ്വീകരിക്കുക തള്ളിക്കളയുക എന്നതിന്റെ നേരെ വിപരീതമായ സ്വീകരിക്കൽ. പിന്നെ വൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു തആല ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷർത്തുകൾ ചില ആളുകൾ ഏഴ് എന്ന് പറഞ്ഞു, ചില ആളുകൾ എട്ട് എന്ന് പറഞ്ഞു. ഇത് മുൻഗാമികൾ തന്നെ പറഞ്ഞിട്ടുള്ള ഷുറൂത്തുകളാണ്. നിസ്കാരത്തിന്റെ ഷർത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ചില ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഷർത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് വിശദമായി നിങ്ങൾ പഠിക്കണത് ഓൺലൈനിൽ കിട്ടും അല്ലേ, ഏതിലാ കിട്ടുക, നമ്മുടെ ദേവോയിസിൽ കിട്ടുമോ? ആ ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ക്ലാസ് തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഉണ്ട്, ഈ ഓരോ ഷർത്തും വിശദമായി വിവരിക്കുന്നത്, അത് നിങ്ങൾ കേൾക്കണം. മനസ്സിലായില്ലേ? ഒന്ന് ഇൽമ്, രണ്ട് യഖീന്, മൂന്ന് ഖബൂല്, നാല് ഇൻഖിയാദ്, അഞ്ച് സിദ്ഖ്, ആറ് ഇഖ്ലാസ്, ഏഴ് മഹബ്ബത്ത്, എട്ട് അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, അല്ലാഹു തആല ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും തള്ളിപ്പറയണം, നിഷേധിക്കണം, താഗൂത്തിനെ മുഴുവൻ നിഷേധിക്കണം. മനസ്സിലായില്ലേ? ഈ ഷുറൂത്തുകൾ, ഈ ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദർസ് മനസ്സിരുത്തി കേട്ട ആരൊക്കെ ഉണ്ട് നിങ്ങൾ കയ്യിൽ നിൽക്കാത്തെ? കുറച്ച് കേട്ടവൾ ഇങ്ങനെ വന്നിക്കണേ, കേട്ടിട്ടുണ്ട് മനസ്സിരുത്തി എന്നുകൊണ്ട് കൈയൊന്തിക്കാൻ മതി. അപ്പൊ അതൊന്ന് മനസ്സിരുത്തി കേൾക്കണം, കാരണം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ സുറൂത്ത് അറിയില്ലെങ്കിൽ പിന്നെ ഏയ് എത്ര ദേവത്വ സ്കൂളിന് പോയ ആളാ, എന്നോടാ പോയി ചോദിക്കണെന്ന ഓരോരുത്തരെ. ദേവത്വ സ്കൂളിന് എത്ര പോയിട്ടുണ്ട് ഞാന്, എന്നിട്ട് ഇപ്പൊ എന്നോട് ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തി ചോദിക്കാന്ന. നമ്മളൊക്കെ സ്കൂള് നടത്തും, നമ്മൾ പഠിക്കേണ്ടതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ നന്നാക്കുന്നതിനെ പറ്റില്ല ചിന്ത, അതിന്റെ വേജാറുക. നമ്മൾ നന്നാണിനെ പറ്റി, നമ്മൾ പഠിക്കണതിനെ പറ്റിയുള്ള ചിന്ത അതാ വേണ്ടത്. അപ്പൊ ഇതിനൊരു സമയം വെക്കണല്ലോ, ഷുറൂത്തിലായില്ലല്ലോ എന്ന് കേൾക്കുന്നു, അങ്ങനെ വിട്ടാ പറ്റൂല്ലോ. ഇപ്പൊ രണ്ട് പ്രധാന പണിയപ്പ് തന്ന്, ഒന്ന് ജൽജലത്ത് മുതൽ നാസ് വരെയുള്ള സൂറത്തുകള് ഫാത്തിഹ സൂറത്തും തജ്വീദ് അനുസരിച്ച് ഓതുകയും മറ്റൊരാൾക്ക് ഓതി കേൾപ്പിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്യുക. അതിനെത്ര സമയം വേണം? ഓരോരുത്തരും ഇവിടെ എഴുതി തരണം, എന്നിട്ട് അത് വിളിച്ചു ചോദിക്കണം, എന്നാലേ ഇപ്പൊ നടക്കുള്ളൂ. അത് നിങ്ങൾ രാത്രി കളക്ട് ചെയ്യണം, ഒരു സമയം വേണം. എന്നിട്ട് ഫോളോ അപ്പ് ചെയ്യുക, 10-5 ഗ്രൂപ്പാക്കി തിരിക്കുക, ഒരു ലീഡറേയും വെക്കുക. എന്നിട്ട് ഗ്രൂപ്പ് ലീഡറെ നമ്മൾ വിളിക്കും, ലീഡർ അതിലുള്ള ആളുകളെ വിളിക്കണം, നിശ്ചിത സമയം കൊണ്ട് അത് തീർക്കണം. എല്ലാവർക്കും അങ്ങ് മരിച്ചുപോയാലോ, ഇതിങ്ങനെ അയലുമട്ടാ ശരിയാവില്ല. അതുപോലെ സുറൂത്തുൽ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദർസ് കേട്ടിട്ട് ആ 7 ഷർത്തും ഒരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിക്കണം. ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 7 ഷർത്ത് അല്ലെ 8 ഷർത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കഴിയൂലേ? പഠിച്ചാ കഴിയും, പഠിക്കണം. അപ്പൊ എത്ര സമയം വേണോ ഇനി മുജീബേ? എത്ര സമയം വേണം? അടുത്ത ദൗറിന്റെ ഉള്ളിൽ നിന്ന് വെച്ചാലോ? നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം മനസ്സേ. അക്ബറേ ചെന്താ ഉണ്ടാത്തേ? ഇങ്ങനെയാണ് ഇതിന് വരൂല എന്നല്ലേ? പകരക്കാരെ ഒന്ന് കൂടി ഇരുന്നിട്ടേ ഒന്ന് കേൾക്ക, കൂടി ഇരുന്ന് കേൾക്കല്ലേ. മൂന്നാലാളില്ലേ? ആരെങ്കിലും ഒരാളെ വരയിലിരിക്ക, അത് ദർശി കേൾക്ക, ചർച്ച ചെയ്യ, നോട്ട് ചെയ്യ. നിങ്ങളവിടെ ഓതാൻ വരുന്ന ആളും ഉണ്ട് അല്ലേ? സജീദ് അനുസരിച്ച് അവിടുത്തെ പോയി ഓതി കൊടുത്തു നിങ്ങൾക്ക്. ആ യാസർ അവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ഓതി പഠിച്ചില്ലല്ലോ. ആ അപ്പൊ അതൊരു വിഷയമാണ്. ഇപ്പത് ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഇപ്പൊ രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ ഈ രണ്ട് പാഠം ഇപ്പൊ കഴിഞ്ഞതാ, ഇത് രണ്ടും എടുത്തു കഴിഞ്ഞ പാഠമാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇപ്പൊ എന്റെ പണി. ഇനി നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത് അദർസ് സാലിസ്, മൂന്നാമത്തെ പാഠം തുടങ്ങി വെക്ക. ഒരു കാ മണിക്കൂർ എനിക്ക് നിർത്താം, പിന്നെ ദിക്കറിനൊക്കെ സമയം വേണ്ടേ? കൊടുത്തു ആ അത് കഴിഞ്ഞാ പ്രശ്നമല്ല. അർക്കാനുൽ ഈമാൻ വഹിയ, വായിക്കുമ്പോ ശ്രദ്ധിക്കണം. അന്തുമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി وبالخير وبالقدر خيره وشره من الله تعالى. വബിൽ യൗമിൽ ആഖിർ വബിൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഇത് അർക്കത്തിട്ടണോ? ലബത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അർക്കത്തിടുന്നത് നല്ലതാ. ഒന്ന് വായിച്ചാട്ടെ. അർക്കാനുൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നമ്മൾ മദ്രസയിൽ പഠിച്ച തന്നെ ഈമാൻ കാര്യം, ആറ് ഈമാൻ കാര്യം, അർക്കാനുൽ ഈമാൻ, ഈമാനിന്റെ റുക്നുകൾ, സത്യവിശ്വാസത്തിന്റെ പ്രധാന ഘടകങ്ങൾ, ഉസൂലുകൾ. ഈ ആറിൽ നിന്നാണ് മറ്റെല്ലാ വിശ്വാസ കാര്യങ്ങളും വേർതിരിയുന്നത്. അടിസ്ഥാനപരമായ ആറ് വിശ്വാസ കാര്യങ്ങൾ വഹിയ അവ. അന്തുമിന ബില്ലാ, അന്തുമിന നീ വിശ്വസിക്കലാണ്, ബില്ലാഹി അള്ളാഹുവിൽ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാൻ തന്നെ. ബീക്ക് കൊണ്ട് എന്ന് മാത്രമല്ല, അത് സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. അള്ളാഹുവിൽ വിശ്വസിക്കുക, വമലായികതിഹി അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മലക്കുകൾക്ക് മാലാഖമാർന്ന് പറയരുത്, മാലാഖ എന്ന പെണ്ണാണെന്നുള്ള സൂചന അല്ലേ? മാലാഖയെ പോലെ സുന്ദരിയാണ് അവൾ എന്ന് പറയും. അപ്പൊ മാലാഖ പെണ്ണാ അതേ അല്ലേ? മലക്കുകൾ അള്ളാഹിന്റെ പെൺകുട്ടികളാണെന്നൊരു വാദം ആർക്കുണ്ടായിരുന്നു? ജാഹിലിയകാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനോടൊരു സാമ്യത വരും. അതുകൊണ്ട് മാലാഖമാർന്ന് അർത്ഥം പറയേണ്ട, മലക്കുകൾ എന്നറിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? അവന്റെ മലക്കുകളിൽ മലായിക്കത്തിഹി, മലക്കുൻ എന്നതിന്റെ ജംആണെന്ത്? മലായിക്കത്തി ഹി എന്ന് പറഞ്ഞ അവന്റെ അരെ അള്ളാഹുവിന്റെ, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അന്തു ഉമിന എന്നുള്ളിലേക്ക് മടങ്ങുന്നതൊക്കെ, അന്തു ഉമിന ബില്ലാഹി വാന്തു ഉമിന ബി മലായിക്കത്തി വാന്തു ഉമിന ബി കുത്തുബിഹി, കിതാബിന്റെ ജമ്മാണെന്ത്? കുത്തുബ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. വ റസൂലിഹി, അവന്റെ റസൂലുമാരിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ റസൂലുകളിൽ, റസൂലുൻ എന്നതിന്റെ ബഹുവചനാണെന്ത്? റസുൽ. വബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുക. വബിൽ ഖദരി, ഖദറിൽ വിശ്വസിക്കുക. ഖദർ എന്താ? അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ നിർണയം. ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, വിധിയിൽ നന്മയും, ഖൈരിഹി എന്ന് പറഞ്ഞാൽ ഖൈറുൽ ഖദർ, ഖദറിലെ ഖൈറായതും ഷെറായതും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഇതാണ് ഇപ്പൊ ഈമാനിന്റെ ആറ് ഘടകങ്ങൾ. അദ്ദലീലു അലാ ദാലിക, അതിന്റെ തെളിവ് എന്താണ്? ഹദീസ് ജിബ്രീൽ അൽ മഷ്ഹൂർ ഇൻദമാ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഈമാൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നല്ലോ റസൂലുള്ളാഹിന്റെ അടുത്ത്. ദീൻ എങ്ങനെയാണ് ചോദിച്ചു പഠിക്കേണ്ടത് എന്ന് സഹാബികളെ പഠിപ്പിക്കാൻ വേണ്ടി കേട്ടില്ല അതിനെ പറ്റി അല്ലേ? ഒരാൾ വന്നു, ഒരു യാത്ര അടയാളക്കം അതിൽ കാണുമ്പോ റസൂലിന്റെ അടുത്ത് വന്നു, കാലിന്റെ അങ്ങോട്ട് കാല് ചേർത്തി വെച്ചിരുന്നു, ഓരോന്ന് ചോദിച്ചു അല്ലേ? ആ ഹദീസ് ജിബ്രീൽ, അതിന് പറയാം ജിബ്രീലിന്റെ ഹദീസ്, അൽ മഷ്ഹൂർ, പ്രസിദ്ധമായ പ്രസിദ്ധമായ ഹദീസ് ജിബ്രീലാണ് അർക്കാനുൽ ഈമാനുള്ള ദലീൽ. ഇന്ദമാ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കാല അവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇനി ഹദീസിന്റെ ലഫ്ളാണ്, അൽ ഈമാനു മൽ ഈമാൻ, ഈമാൻ എന്താണ് ചോദ്യം, മറുപടി എന്താ? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ ബിൽ ഖദരി ഖൈരിഹി വ ശരിഹി. അടിക്കുറിപ്പ് ഉണ്ടോ? എന്താ അടിക്കുറിപ്പ്? ഒന്ന് താഴെ കണ്ടില്ലേ, റവാഹു മുസ്ലിം വ അബൂദാവൂദ് വ തിർമിദി വല്ലിമാം അഹമ്മദ്. ഇത്രയും ആളുകൾ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണ്. ഈമാൻ എന്താണ് എന്ന് നബിയോട് ചോദിച്ചപ്പോ എന്താണ് വെച്ചാലെ മറുപടി? അൽ ഈമാനു, അതാണ് ഈ ഫോൺ ഇടക്ക് എടുത്തു നോക്കിയാൽ ശ്രദ്ധ വയ്പോ, അൽ ഈമാനു അൻ തുഅ്മിന മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി. ഇതെല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ, പറയേണ്ടതില്ലല്ലോ. അവ്വലൻ അൽ ഈമാനു ബില്ലാഹ്, ഒന്നാമത്തത് എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസം. യതളമ്മനുൽ ഈമാനു ബില്ലാഹി തആല അർബഅത ഉമൂരി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത് ഉൾക്കൊള്ളുന്നു. തളമ്മന യതളമ്മനു, അവിടെ തന്നെ എഴുതിച്ചാൽ മതി, ഉൾക്കൊള്ളുന്നു. നാല് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ആ നാല് കാര്യങ്ങളെ ഇനി പറയാൻ പോകുന്നത്. അൽ ഈമാനു ബിവുജൂദില്ലാഹി തആല, ഒന്നാമത്തെ കാര്യം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ ആസ്തിക്യത്തിലുള്ള വിശ്വാസം. വഖദ് ദല്ല അലാ വുജൂദിഹി തആല അൽ ഫിത്റത്തു വൽ അഖ്ലു വശ്ശറഉ വൽ ഹിസ്സു. വഖദ് ദല്ല അലാ വുജൂദിഹി തആല, ഉന്നതനായ അള്ളാഹുവിന്റെ വുജൂദിനെ അറിയിക്കുന്നുണ്ട് എന്തൊക്കെ? അൽ ഫിത്റത്തു, മനുഷ്യന്റെ പ്രകൃതി. ഓരോ മനുഷ്യന്റെയും പ്രകൃതി തന്നെ, ഫിത്രത്തിൽ തന്നെ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. വൽ അഖിൽ, മനുഷ്യന്റെ ബുദ്ധി. വ ശറഉ, ശറഉം. വൽ ഹിസ്സു, മനുഷ്യന്റെ അനുഭവവും. അമ്മാ ദലാലത്തുൽ ഫിത്ര, ഫിത്രത്ത് എങ്ങനെ അറിയിക്കുന്നത്, മനുഷ്യ പ്രകൃതി അറിയിക്കുന്നത് എങ്ങനെയാണ്? അലാ വുജൂദി, അള്ളാഹുവിന്റെ വുജൂദിനെ സംബന്ധിച്ച്. ദല്ല അലാ എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ്. ദല്ല യദുല്ലു, അതിനല്ലാണ് ദലാലത്ത്, അതിനുള്ളാണ് ദലീലും. فإن كل مخلوق قد فطر على الإيمان بخالقه من غير سبق تفكير أو تعليم. ഒന്ന് വായിക്കട്ടെ. أما دلالة الفطرة على وجوده ഫഇന്ന കുല്ല മഖ്ലൂഖിൻ അർക്കത്തുണ്ടോ ലിട്ടോളി ഖദ് ഫുതിറ അലൽ ഈമാനി ബിഖാലിഖിഹി മിൻ ഗൈരി സബഖ് തഫ്കീരിൻ ഔ താലീമിൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ അമ്മ ദലാലത്തുൽ ഫിത്രത്തി അലാ വുജൂദി, അള്ളാഹുവിന്റെ വുജൂദിനുള്ള ഫിത്രത്തിനുള്ള തെളിവ്, മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ ഉള്ള തെളിവ് എന്താ? ഫൈന്ന കുല്ല മഖ്ലൂഖിൻ, ഫൈന്ന കുല്ല മഖ്ലൂഖിൻ, എല്ലാ സൃഷ്ടിയും, മഖ്ലൂഖ് ഖാലിഖ് സൃഷ്ടാവ്, മഖ്ലൂഖ് സൃഷ്ടി, സൃഷ്ടിക്കപ്പെട്ടത്, നമ്മളൊക്കെ മഖ്ലൂഖല്ലേ, അല്ലാത്തതൊക്കെ മഖ്ലൂഖാണ്. ഖദ് ഫുത്തിറ അലൽ ഈമാൻ, ഓരോ മഖ്ലൂഖും ഈമാനിനാൽ ആണ് അതിന് പ്രകൃതി നൽകപ്പെട്ടിട്ടുള്ളത്, ഈമാനിലാണ് ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫിത്രത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ട്. ബിഹാലിക്കി, തന്റെ സത്താവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ് ഓരോ സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മിൻഗൈൻ സബിക്ക് തഫ്കീരിൽ, ഒരു ചിന്തയുടെ ആവശ്യമില്ലാതെ തന്നെ, ചിന്തിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല, മനുഷ്യ പ്രകൃതി തന്നെ ഉണ്ട്. ഔ തഅലീമിൻ, പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല. സബക്ക എന്ന് പറഞ്ഞാൽ മുൻകടക്കാണ്. മിൻ ഗൈരി സബക്കിൻ, മുൻകടക്കാതെ തന്നെ, മുമ്പ് ഒരു ചിന്തന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്നതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തല്ല. അപ്പൊ ആദിവാസികൾക്കുണ്ടല്ലേ, ആണ്ടവരേന്ന് വിളിക്കും അല്ലേ, ആരെങ്കിലും പഠിപ്പിച്ചിട്ടാ, ഏതെങ്കിലും മദ്രസയിൽ പോയിട്ടാ, അത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ ഉള്ളതാ, ഒരു പഠിപ്പിന്റെ ആവശ്യമല്ല. അതാണ് ആ പറഞ്ഞത്, മിൻ ഗൈരി സബക്ക് തഫ്കീരിൻ ഫക്കറ യുഫക്കിറു, എന്താ ഫക്കറ, ആ ചിന്തിക്ക, തസ്കീർ സബക്ക് എന്ന് പറഞ്ഞാൽ മുൻകടക്ക, മിൻ ഗൈരി കൂടാതെ, സബക്ക് തസ്കീർ, തസ്കീർ മുൻകടക്കാതെ തന്നെ, ഒരു ചിന്തിപ്പിക്കൽ ആവശ്യമില്ലാതെ, ചിന്തയുടെ ആവശ്യമില്ലാതെ, താലീമിൻ, താലീം പഠിപ്പിക്കല്, അല്ലമ യുഅല്ലിമു, താലീം പഠിപ്പിക്കല്, കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഹദീസിന്റെ ലഫ്ൽ, ഹദീസിന്റെ ലഫ്ൽ ഇറക്കത്തിട്ടോളി, മാമിൻ മൗലൂദിൻ, അർക്കത്തെട്ടോളി പെണ്ണില്ലേ, ആ മാമിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു, ഇല്ലാ വയൂലദു അലൽ ഫിത്റത്തി, അലൽ ഫിത്റത്തി ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എന്താ ഹദീസിനർത്ഥം? മാമിൻ മൗലൂദിൻ, മൗലൂദ് എന്ന ജനിക്കപ്പെട്ടത് കുട്ടി അല്ലേ, മൗലിദിനെ പറഞ്ഞ ആളുകൾ മൗലൂദാക്കിയില്ലേ, മൗലിദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം, ജനിച്ച സമയം എന്നാണ് മൗലിദ് ആഘോഷം, അത് പറഞ്ഞ മൗലൂദ് ആഘോഷമായി. മൗലൂദ് എന്ന കുട്ടീന്നാ ജനിക്കപ്പെട്ടത്, ഉലിദ ജനിച്ചു എന്നാണ്, മനസ്സിലായില്ലേ. മാമിൻ മൗലൂദിൻ, ഒരു കുട്ടിയുമില്ല, മാമന ഇല്ല, മിൻ മൗലൂദിൻ, ഒരു കുട്ടിയുമില്ല, ഇല്ല വയൂലദു അലൽ ഫിത്ര, ഫിത്രത്തിൽ ജനിക്കപ്പെട്ടതല്ലാതെ, ശുദ്ധ പ്രകൃതിയിൽ ജനിക്കപ്പെട്ടതല്ലാത്ത ഒരു കുട്ടിയുമില്ല, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അൽ ഫിത്ര, അൽ ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി, യൂലദു ജനിക്കപ്പെടുന്നു, പിറവിയെടുക്കുന്നു. ഇപ്പൊ മാമിൻ മൗലൂദിൻ ഇല്ല, മാ ഇല്ല, അതാണ് എന്നപ്പോ ഇല്ലാതെ ഇല്ല എന്ന് പറയില്ലേ, അപ്പൊ ഉണ്ട് എന്നർത്ഥം അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാന്നാ എന്ന് പറഞ്ഞ് മാമിൻ മൗലൂദിൻ ഇല്ല വയ്യൂലതു, ഒരു കുട്ടിയുമില്ല ജനിക്കപ്പെടാതെ, എങ്ങനെ? അലൽ ഫിത്രത്തി, ശുദ്ധപ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ, ശുദ്ധപ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ ജനിക്കപ്പെടാത്ത ഒരു കുട്ടിയും ഇല്ല. അപ്പൊ എല്ലാ കുട്ടികളും ജനിക്കുന്നത്, മുസ്ലിമിന്റെ കുട്ടിയാലും ഹിന്ദുവിന്റെ കുട്ടിയാലും ക്രിസ്ത്യാനിന്റെ കുട്ടിയാലും ഒക്കെ ജനിക്കുന്നത് അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. അപവാഹു എന്ന പിന്നീട് അപവാഹു, അപവാഹു അപവാനി, അബുൻ അബുൻ പിതാവ്, അപവാനി എന്ന രണ്ടു വാപ്പാന്നല്ല, ഉമ്മാക്കും പാപ്പ കൂടി വരണ, മാതാപിതാക്കൾക്ക് എന്താ പറയാ അപവാനി, അതുപോലെ വാലിദ് എന്ന് പറയും, വാലിദ് വാപ്പ, രണ്ടു വാപ്പാന്ന പറയാ വാലിദാനി എന്ന അല്ല, പിന്നെ മാതാപിതാക്കൾക്കാ പറയാ. അപ്പൊ വാലിദാനി അപവാനി എന്നൊക്കെ പറഞ്ഞ എന്താർത്ഥം? മാതാപിതാക്കൾ. അപ്പൊ അപവാനി പ്ലസ് ഹു, അവന്റെ രണ്ട് മാതാപിതാക്കൾ. അപ്പൊ അപവാഹു, അപ്പൊ നൂന് പോവും, അപവാനി എന്നതിനെ ഹൂലേക്ക് ചേർക്കുമ്പോൾ എന്താവും? അപവാഹു നൂന് പോവും. ഏതുപോലെ? ഇപ്പൊ കിതാബുൻ ഒരു പുസ്തകം, കിതാബാനി രണ്ട് പുസ്തകം. കിതാബ് മുഹമ്മദിന്റെ രണ്ട് പുസ്തകം എങ്ങനെ പറയാം? കിതാബാ മുഹമ്മദിൻ പറയാ, കിതാബാ മുഹമ്മദ്. അപ്പൊ കിതാബാനി മുഹമ്മദിൻ എന്ന് പറയില്ല. ആ മുഹമ്മദിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ നൂന് പോയി. അതുപോലെ അബവാനി പ്ലസ് ഹു അവന്റെ രണ്ട് മാതാപിതാക്കൾ എന്നാണ്. അപ്പൊ എന്തുപോയി? നീ പോയി. അപവാനി ഹു എന്ന് പറയില്ല, എന്താ അപവാഹു. അങ്ങനെ അവന്റെ രണ്ട് മാതാപിതാക്കളും യുഹവ്വിദാനിഹി അവനെ യഹൂദിയാക്കുന്നു. ഹവ്വദ യുഹവ്വിദു, ഹവ്വദ യുഹവ്വിദു, യുഹവ്വിദു യുഹവ്വിദാനി. എന്താർത്ഥം? യഹൂദിയാക്കുക. ഹവ്വദ യുഹവ്വിദു യുഹവ്വിദാനി, അവർ രണ്ടുപേരും യഹൂദിയാക്കുന്നു. ഹി അവനെ, അവന്റെ രണ്ട് മാതാപിതാക്കളും അവനെ യഹൂദിയാക്കുന്നു. ഔ യുനസ്സിറാനിഹി, നസ്സറ യുനസ്സിറു, നസ്രാനിയക്ക, നസ്സറ യുനസ്സിറു, നസ്രാനിയക്ക, തൻസീർ. അറബികളെ കണ്ടാ ചോദിക്കും, കൈഫ അമാലു തൻസീർ, എന്തൊക്കും ആളുകൾ ക്രിസ്ത്യാനിയാക്കണ പണി നിങ്ങൾ അവിടെ എത്രത്തോളം നടക്കുന്നുണ്ട്? മിഷണറി പ്രവർത്തനം, മിഷണറി പ്രവർത്തനം എത്രത്തോളം നടക്കേണ്ടിന്നെ? അമാലു തൻസീർ, നശാത്തത്ത് തൻസീർ, എന്തൊക്കെ മൗജൂദ്? അങ്ങനെ ഉണ്ടോ നിങ്ങളെ നാട്ടില് ക്രിസ്ത്യാനിയാക്കണ പണി നടക്കുന്നുണ്ടോ? പൈസ കൊടുക്കാണ്ടിങ്ങനെ ചെറിയതിലൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് കുറച്ച് ബോധമുള്ളതുകൊണ്ടല്ല അങ്ങനെ ഇറങ്ങൂല. ഔ യുമജ്ജിസാനിഹി, എന്നാലും ഫാദർ അലവിയും കൂട്ടി ശ്രമിക്കുന്നുണ്ടല്ലേ, കുറെ ലഘുലേഖയൊക്കെ ഇറക്കിയിട്ടും തശ്വീശ് ഉണ്ടാക്കുന്നുണ്ട്. നസ്സറ യുനസ്സിറു യുനസ്സിറാനി, അവനെ യഹൂദിയാക്കുന്നതും അവനെ നസ്രാനിയാക്കുന്നതും അവന്റെ മാതാപിതാക്കളാണ്. ഔ യുമജ്ജിസാനിഹി, മജ്ജസ യുമജ്ജിസു, മജൂസിയാക്ക. എന്താ മജൂസി? അഗ്നി ആരാധകൻ, തീയിനെ പൂജിക്കുന്ന. നമ്മളവിടുത്തെ ഹിന്ദുക്കൾക്ക് കുറച്ച് അഗ്നി ആരാധന ഉണ്ട് അല്ലേ? മജൂസികളിൽ നിന്ന് കുറച്ച് കിട്ടിയത് വൈകുന്നേരത്ത് ദീപാരാധന അല്ലേ? പുറത്തൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കൂല്ലേ, ദീപാരാധന എന്നാ പറയാ. അപ്പൊ അഗ്നി ആരാധകനാക്കുന്നതും നസറാനിയാക്കുന്നതും യഹൂദിയാക്കുന്നതും ഒക്കെ അവന്റെ മാതാപിതാക്കളാണ്. ജനിക്കുമ്പോ കുട്ടി എന്താണ്? മുസ്ലിം ആകാൻ പറ്റിയ പാകത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്, ശുദ്ധ പ്രകൃതിയല്ലാതെ ജനിക്കപ്പെടുന്ന ഒറ്റ കുട്ടിയുമില്ല. എന്താ ഹദീസ്? കാണാതെ പഠിച്ചോളിപ്പോ തന്നെ, മാമിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു അലൽ ഫിത്ര, ഒരു കുട്ടിയുമില്ല ഫിത്രത്തിലല്ലാതെ ജനിക്കുന്നത്. ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ ജനിക്കുന്ന ഒറ്റ കുട്ടിയും ഇല്ല. ഫഅബവാഹു, പിന്നീട് അവന്റെ രണ്ട് മാതാപിതാക്കൾ, യുഹബ്ബിദാനിഹി, ആ കുട്ടിയെ, യുഹബ്ബിദാനിൽ മൗലൂദാന്നർത്ഥം, ആ കുട്ടിയെ യഹൂദിയാക്കുന്നു. ഔ യുനസ്സിറാനിഹി, അല്ലയോ നസ്രാനിയാക്കുന്നു. ഔ യുമജ്ജിസാനി, യഹൂദിന്റെ കുട്ടിക്ക് എനിക്ക് യഹൂദിയാവും, നസ്രാന്റെ കുട്ടിക്ക് എനിക്ക് നസ്രാനിയാവും, മജൂസിന്റെ കുട്ടിക്ക് എനിക്ക് മജൂസിയാവും. മനസ്സിലായില്ലേ? അമ്മാ, അപ്പൊ ഇതാണ് ഫിത്രത്തിൽ തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത. അതാണ് ഫിത്രത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും. മുസ്ലിമാകാൻ പാകത്തിലാണ് ജനിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം പ്രകൃതി മതം എന്ന് പറയും. മനുഷ്യൻ ജനിക്കുന്ന ആ പ്രകൃതി തന്നെ വളരുകയാണെങ്കിൽ, ഒരിടപെടലുണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത അയാൾക്കുണ്ടാവും, മുസ്ലിമായി, അയാൾ യഥാർത്ഥ മുസ്ലിമായി വരും എന്നാണ്. വഅമ്മാ ദലാലത്തുൽ അഖിൽ, ഇനി അഖലിലുള്ള തെളിവ്, അലാ വുജൂദില്ലാഹി തആല, അല്ലാഹു തആല ഉണ്ട് എന്നതിന് ബുദ്ധിപരമായ തെളിവ് എന്താ? പരിഅന്ന ഹാദിഹിൽ മഖ്ലൂഖാത്തി, ഈ മഖ്ലൂഖാത്തുകൾ, ഈ സൃഷ്ടികൾ, സാബിഖഹ വലാഹിഖഹ ലാബുദ്ദലഹ മിൻ ഖാലിഖിൻ ഔജദഹ, അതിൽ മുൻകടന്നു പോയ സൃഷ്ടികളാകട്ടെ, പിന്നീട് അതിനെ തുടർന്നു വരുന്ന സൃഷ്ടികളാകട്ടെ, അതിനൊന്നും അതിനെ ഉണ്ടാക്കിയ ഒരു ഖാലിഖ് കൂടാതെ കഴിയില്ല. സാബിഖ് മുൻകടന്നത്, സബക്ക നേരത്തെ പറഞ്ഞത്, സബക്ക് സാബിഖ എന്നാണ് സാബിക്കൽ മഖ്ലൂഖാത്ത്, മഖ്ലൂഖാത്തിൽ കഴിഞ്ഞു പോയത്. വലാഹിഖഹ, അവയെ തുടർന്നു വരുന്നത്. ലാബുദ്ദലഹ, അവക്ക് കൂടാതെ കഴിയില്ല, അനിവാര്യമാണ്. ലാബുദ്ദ അനിവാര്യമാണ്, കൂടാതെ കഴിയില്ല. ലഹ, അവക്ക് മിൻ ഖാലിഖിൻ, ഒരു ഖാലിഖ് കൂടാതെ കഴിയില്ല. ഔജദഹ, അവയെ ഉണ്ടാക്കിയ. അപ്പൊ ഏതൊരു മഹലൂക്കുണ്ടോ അത് കഴിഞ്ഞു പോയതാകട്ടെ പിന്നെ അത് തുറന്നു വരുന്നതാകട്ടെ അതിനൊക്കെയും അതിനെ ഉണ്ടാക്കിയ ഒരു ഹാലിക്ക് ആവശ്യമാണ് എന്ന് മനുഷ്യന്റെ ബുദ്ധി പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൃഷ്ടി വെറുതെ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏതൊരു സൃഷ്ടി ഉണ്ടോ സൃഷ്ടാവ് ഉണ്ടാവും, അത് അഖ്ലു പറയുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? മഹലൂക്കാണോ ഹാലിക്ക് ഉണ്ടാവും. ഇത് ലാ യുംകിനു അൻ തൂജദ നഫ്സുഹാ ബിനഫ്സിഹ, ഒരു നഫ്സും അതിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കപ്പെടുക എന്നത് ഉണ്ടാവില്ല, സാധ്യല്ല. ലാ യുംകിനു സാധ്യമല്ല ഇത്, കാരണം ലാ യുംകിനു സാധ്യമല്ല അൻ തൂജദ നഫ്സുഹ, മഹലൂക്കിന്റെ ഒരു ഒരു മഹലൂക്കിന്റെ തടി ഉണ്ടാവുക ബിനഫ്സിഹ, അതിനെ കൊണ്ട് തന്നെ സ്വയം തന്നെ ഉണ്ടാവുക എന്നത് ഉണ്ടാവില്ല. വലാ യുംകിനു അൻ തൂജദ സദഫതൻ, അതുപോലെ തന്നെ സദഫതൻ, സദഫത്ത് യാദൃച്ഛികമായി, ഇംഗ്ലീഷിൽ ആക്സിഡന്റലി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി. നമ്മൾ ആക്സിഡന്റ് ഉണ്ടെന്ന ആളുകൾ വിചാരം അപകടം എന്നാ അതിന്റെ അർത്ഥം എന്നാ, ആക്സിഡന്റിന്റെ അർത്ഥം എന്നാ അപകടം എന്നാ അല്ല, അപ്രതീക്ഷിതമായിട്ടുണ്ടായത്, മുട്ടിയോനും മുട്ടിച്ചോനും ഒന്നും കരുതാതെ പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് എന്നത്, അതാണ് അറബിയിൽ പറഞ്ഞ വാക്കാണ് സ്വതഫത്തൻ. എന്താണ്? ആ മുസാദഫത്തൻ എന്നും പറയും, ഇത്തിഫാഖൻ എന്നും പറയും. ആ ആക്സിഡന്റിനാ അവരുടെ ലായുംകിനം തൂജത യാദൃശികമായിട്ട് ഉണ്ടായി, യാദൃശികമായിട്ട് ഒരു കാരണമല്ലാതെ അങ്ങനെ ഉണ്ടാവും വല്ലതും. അപ്പൊ യാദൃശികമായി ഉണ്ടാവുക, തൂജത എന്ന് പറഞ്ഞാൽ ഔജത ഉണ്ടാക്കി, തൂജത ഉണ്ടാക്കപ്പെടുക, അത് സാധ്യമല്ല. സ്വതഫത്തൻ യാദൃശികമായി, സ്വതഫത്ത് യാദൃശികമായി. അപ്പൊ ഒരു ഒരു മഹലൂക്കും സ്വയം തന്നെ ഉണ്ടാവുക എന്നതോ യാദൃശികമായി ഉണ്ടാക്കപ്പെടുക എന്നതോ സാധ്യമല്ല. ലായുംകിൻ എന്ന എന്താ? ലായുംകിൻ ലായുംകിൻ ഗൈറു മുംകിൻ, സാധ്യമല്ല. അതാണ് ബുദ്ധിന്റെ തെളിവ്. അപ്പൊ മഖലൂഖ് ഉണ്ടോ ഖാലിഖ് ഉണ്ടാവും, ഒരു സൃഷ്ടിയും വെറുതെ ഉണ്ടാവില്ല. ഇതാണ് അഖലിൽ അല്ല ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. അമ്മ ദലാലത്തു ശറഇ അലാ വുജൂദില്ലാഹി തആല, അല്ലാഹു ഉണ്ട് എന്നതിന്റെ ശറഇന്റെ തെളിവ് എന്താ? വലി അന്ന ജമീഅൽ കുതുബിസ് സമാവിയ, കണ്ടോ, എല്ലാ ദൈവീക ഗ്രന്ഥങ്ങളും ആകാശ ഗ്രന്ഥങ്ങൾ എന്നാ ശരിക്കും അർത്ഥം പറയണ്ട്. എന്നാ ഉപരിലോകത്തിനിറങ്ങിയ ഗ്രന്ഥം, അതിനാണ് നമ്മുടെ ദൈവീക ഗ്രന്ഥങ്ങൾ എന്ന് പറയാം. എല്ലാ ദൈവീക ഗ്രന്ഥങ്ങളും തന്തിഖു, അവ സംസാരിക്കുന്നു, വതുഖ്ബിറു, അവ വിവരം നൽകുന്നു, ബിദാലിക അല്ലാഹുവിനെ സംബന്ധിച്ച്. ഖാലിക്കുണ്ട് എന്ന കാര്യം എല്ലാ ദൈവീക ഗ്രന്ഥങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതന്നെയാണ് ശറഇന്റെ തെളിവ്. വഅലമുഹാ വഅഫ്ളലുഹാ, കുതുബ് സമാവിയയിൽ ദൈവീക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തായതും ഏറ്റവും ശ്രേഷ്ഠമായതും ഏതാണ്? അൽ ഖുർആനുൽ കരീം അല്ലേ. വഹാക്കഥ ജമീഉ റുസുൽ, വഹാക്കഥ എന്താ ഹാക്കഥ? ഇപ്രകാരം തന്നെ. ആ കഥയും കഥാലിക്കെന്ന് ഇനിയും പഠിച്ചില്ലേ? ആ കഥ പഠിക്കുക. കുടുങ്ങുമ്പോഴൊക്കെ പറയാനുള്ളൊരു വാക്ക് ആ കഥ കഥാലിക്ക ആദാ. അപ്പുറം ഇപ്രകാരം തന്നെ ജമീഉ റുസുൽ, എല്ലാ റസൂലുമാരും, ജമീഉ എല്ലാ റസൂലുമാരും പറഞ്ഞിട്ടുണ്ട് എന്ത്? അല്ലാഹുണ്ട്, അല്ലാഹിനെ പറ്റി. വഅഫ്ദലുഹും ഖാതമുഹും വഇമാമുഹും, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനും അന്തിമനും അവരുടെ നേതാവും ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുഹും അർശദു ഇലാ ദാലിക, അവരെല്ലാവരും ഇതിലേക്ക് വഴി കാണിച്ചിട്ടുണ്ട്, ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. വബയ്യനുഹു, അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു ഉണ്ട് എന്ന കാര്യം വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റസൂലുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണത്. അതാണ് ശറഇന്റെ തെളിവ്. അമ്മാ ദലാലത്തുൽ ഹിസ്, അനുഭവത്തിൽ നിന്നുള്ള തെളിവ്, അലാ വുജൂദിഹി തആല, അല്ലാഹു ഉണ്ട് എന്നതിന്, ഫമിൻ വജ്ഹൈനി, അത് രണ്ട് നിലക്കാണ്. അഹദുഹുമാ, അതിൽ ഒരു നിലക്ക് എങ്ങനെ പറയാം? അന്നനാ നസ്മഉ വനുഷാഹിദു മിൻ ഇജാബത്തി ദാഈൻ, അന്നനാ നസ്മഉ, നാം കേൾക്കുന്നു, വനുഷാഹിദു, നാം കാണുന്നു, മിൻ ഇജാബത്തി ദാഈൻ, പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കിട്ടുന്നത് കാണുന്നുണ്ട്. ഉയർന്നാല് ഉത്തരം കൊടുക്കണ ആരെങ്കിലും വേണമെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നില്ലേ? വഹൌസിൽ മഖ്റൂബീൻ, പ്രയാസത്തിൽ അകപ്പെട്ടവർക്ക് സഹായം കിട്ടുന്നത് കാണുന്നു. അത് മായദുന്നു ദലാലതൻ ഖാതിഅതൻ അലാ വുജൂദിഹി തആല, അല്ലാഹു ഉണ്ട് എന്നതിന്റെ ഖണ്ഡിതമായ തെളിവാണത്. പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കിട്ടുന്നു, സഹായം ചെയ്യുന്നവർക്ക് സഹായം കിട്ടുന്നു. ഇത് നമ്മൾ കാണുന്നു നിത്യജീവിതത്തിൽ പലർക്കും. അപ്പൊ ആരോഗ്യം ഇല്ലാതെ നടക്കുവോ? വൽ വജ്ഹു സാനി, അനായാത്തിൽ അംബിയ ഇല്ലത്തി തുസമ്മ മുഅ്ജിസാത് വയുശാഹിദുഹന്നാസ് ഔ യസ്മഊന ബിഹാ ബുർഹാനൻ ഖാതിഉൻ ലാ വുജൂദ ഖാലിഖിൻ ومدبر ومتصرف بالكون وهو الله تعالى മാത്രമല്ല നബിമാരുടെ ദൃഷ്ടാന്തങ്ങൾ നബിമാർ അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ടവരാണ് എന്നതിന്റെ തെളിവായിട്ട് അവരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ അത്ഭുത സംഭവങ്ങൾ അത് ശത്രുക്കളെ വെല്ലുവിളിക്കുന്നതാകുമ്പോൾ അതിന് മുഈജിസത്ത് എന്ന് പറയും. ശത്രുക്കൾക്ക് അതുപോലത്തെ കൊണ്ടുവരാൻ കഴിയില്ല. മൂസാനബി കൈ കഷ്ടത്ത് വെച്ച് ശോഭയുള്ളതായി കാണിച്ചു, വടി നിലത്തിട്ട് പാമ്പായി കാണിച്ചു, അല്ലേ? അത് മുഈജിസത്താണ്, ശത്രുക്കളെ വെല്ലുവിളിക്കാണ്. അതുപോലെ വെള്ളപ്പാണ്ടുകാരനെ സുഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു, അല്ലേ? ഈസാനബി അല്ലേ? അപ്പൊ ഈസാനബി അങ്ങനെയുള്ള മുഈജിസത്ത് തരാം. ഇതെല്ലാം ആയാസ് എന്നായി ഖുർആൻ ഉപയോഗിച്ച വാക്ക്. മുഈജിസത്ത് എന്നുള്ള വാക്കല്ല, ഖുർആൻ ഉപയോഗിച്ച വാക്കേതാ? ആയാസ്. അമ്പിയാക്കളുടെ ആയസ്സുകൾ അല്ലത്തി തുസമ്മ, അതിന് പേര് വിളിക്കപ്പെടുന്നു. പിൽക്കാലത്തുണ്ടായ പേരാണെന്ത്? മുഈജിസ, അശക്തമാക്കുന്നത്, ശത്രുക്കളെ അശക്തമാക്കുന്നത്. അങ്ങനെയുള്ള ആയസ്സുകൾ ജനങ്ങളത് കാണുന്നുണ്ടല്ലേ. മൂസാനബിന്റെ പാമ്പ് ആളുകൾ കണ്ടിട്ടില്ലേ? അത് കൊത്തിയ രസം ഉണ്ടാവും. അത് ശരിയായ പാമ്പ് തന്നെയാണ്, കണ്ണ് കൺകെട്ടല്ല. ജാലവിജക്കാരന് കൺകെട്ടാണ്, എഴിയുന്നതായി മൂസാനബിക്കാരെ തോന്നലുണ്ടാക്കില്ല, കണ്ടുകെട്ടില്ല. ഇതങ്ങനെയല്ല, ഇത് ഹക്കീക്കത്തൻ പാമ്പ് തന്നെയാണ്. ജനങ്ങളത് കാണുന്നു, ജനങ്ങളത് കേൾക്കുന്നു. അങ്ങനെയുള്ള ആയത്തുകൾ ബുർഹാനും, അത് ഖണ്ഡിതമായ തെളിവാണ്. ബുർഹാൻ തെളിവ്, ബുർഹാനു തെളിവ്, ഖാഫിഉൻ ഖണ്ഡിതമായ. എന്തിന്? അലാ വുജൂദി ഖാലിക്കിന്, ഒരു ഖാലിക്കുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നവൻ അല്ലേ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, എന്താ തെളിവിതാ? കണ്ടോ, ഇതെന്നി എന്റെ കഴിവല്ല. നബി പറയണ്ടോ എന്റെ കഴിവാന്ന്? ഇല്ല, എന്നെ അയച്ച എന്റെ റബ്ബിന്റെ. ഇപ്പൊ മുദബ്ബിരിൻ, ഒരു നിയന്ത്രണൻ, ദബ്ബർ ദബ്ബർ നിയന്ത്രിക്കുന്നവനുണ്ട്. ഒമുത്തസരിഫിൻ, കൈകാര്യം നടത്തുന്നവനുണ്ട്. ബിൽ കൗനി, പ്രപഞ്ചത്തിൽ. അള്ളാ പ്രപഞ്ചത്തിൽ ഒരു കൈകാര്യകർത്താവുണ്ട്, ഒരു നിയന്ത്രകനുണ്ട്, ഒരു സത്താവുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണിത്. വഹു അല്ലാഹു തആല, അതാണ് അള്ളാഹു. അപ്പൊ ഹിസ്, ഇത് അനുഭവത്തിലുള്ള സംഗതിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ വുജൂദിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈമാൻ കാര്യത്തിൽ ഒന്ന്, അള്ളാഹു ഉണ്ട്. പക്ഷെ ഇത് സമർത്ഥിച്ചു കൊടുക്കേണ്ട ആവശ്യം അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം പൊതുവെ അമ്പിയാക്കളുടെ അനുയായികളൊക്കെ അള്ളാഹു വിശ്വസിക്കുന്ന, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ വളരെ കുറച്ച് മാത്രമേ ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളൂ. ശരി, എന്നാൽ നമുക്ക് നിസ്കാരം.